2020 ഓഗസ്റ്റ് 2 ഞായറാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ സിനിമാ പേജിൽ നിന്ന്. ഞങ്ങൾ തൃശൂർക്കാര് അടിപൊളിയല്ലേ, സ്വിച്ചിട്ട പോലെ നോൺ സ്റ്റോപ്പായി വർത്തമാനം പറയുന്ന ഗായത്രി സുരേഷിന്റെ ചുറുചുറുക്കിന്റെയും ആത്മവിശ്വാസത്തിന്റെയും രഹസ്യങ്ങൾ അറിയാം. തൃശൂരുകാർ സഹൃദയരാണെന്ന് പറയുന്നത് വെറുതെയല്ല. അവിടെ എത്തിയാൽ മേളവും വെടിക്കെട്ടും ആനക്കമ്പവും കുടമാറ്റവും ഒക്കെയായി കലകളുടെയും ആഘോഷങ്ങളുടെയും ബഹളമാണ്. അപ്പോൾ പിന്നെ ഗായത്രി സുരേഷ് എന്ന തനി തൃശൂർകാരി പെൺകുട്ടി അടിമുടി കലാകാരിയായതിൽ അത്ഭുതപ്പെടാനില്ല. അഭിനയിക്കാനും പാട്ടുപാടാനും നൃത്തം ചെയ്യാനുമെല്ലാം ഏത് നിമിഷവും റെഡിയാണ് ഈ സുന്ദരി. സ്വിച്ചിട്ട പോലെ നോൺ സ്റ്റോപ്പായി വർത്തമാനം പറയുന്ന ഗായത്രിയുടെ ചുറുചുറുക്കിന്റെയും ആത്മവിശ്വാസത്തിന്റെയും രഹസ്യങ്ങൾ അറിയാം. ഇങ്ങനെയാണ് ബായ്. ഒരു കാര്യവും എന്നെക്കൊണ്ട് കഴിയില്ലെന്ന് വിചാരിക്കാറില്ല. പാട്ട് പാടാൻ പറഞ്ഞാൽ പാടും, ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ കളിക്കും. നാണിച്ച് മാറി നിൽക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അത്? ചെറുപ്പം മുതലേ ഞാൻ ഇങ്ങനെയാണ്. ഇത്രയും ഓപ്പണായി സംസാരിക്കാമോ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. മീഡിയയും നാട്ടുകാരെയും ഒക്കെ പേടിക്കണമെന്ന് ഉപദേശിക്കുന്നവരുമുണ്ട്. പക്ഷെ എനിക്കത് പറ്റില്ല. എന്തും തുറന്നു പറഞ്ഞില്ലെങ്കിൽ പെരുമാറ്റം കൃത്രിമമായി തോന്നും. ഈ സ്വഭാവം ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ എന്ന് വയ്ക്കും. അതുപോലെ നല്ല സ്പീഡിൽ ഉറക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. നന്നായി ശ്രദ്ധിച്ചിരുന്നാലേ പറയുന്ന കാര്യം പിടികിട്ടൂ. പിന്തുണയുമായി കൂട്ടുകാർ. കൂട്ടുകാരും വീട്ടുകാരുമാണ് എന്റെ ബലം. ഏറ്റവും അധികം വിമർശിക്കുന്നതും കളിയാക്കുന്നതും കൂട്ടുകാരാണ്. ഞാൻ സിനിമയിലെത്തിയതിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളെല്ലാം സിനിമാ ഭ്രാന്തന്മാരാണ്. ഞാൻ അഭിനയിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏത് സിനിമ റിലീസ് ചെയ്താലും ഞങ്ങൾ കൂട്ടത്തോടെ പോയി കാണുമായിരുന്നു. തൃശൂർ ഭാരതീയ വിദ്യാഭവനിലും വിമല കോളേജിലുമാണ് പഠിച്ചത്. സ്കൂൾ മുതലുള്ള കൂട്ടുകാർ ഇപ്പോഴും കൂടെയുണ്ട്. അനിയത്തി കല്യാണിയാണ് മറ്റൊരു ബെസ്റ്റ് ഫ്രണ്ട്. ഞങ്ങൾ തല്ലൊന്നും കൂടാറില്ല, പക്ഷെ അതിന്റെ മിടുക്കല്ല, കല്യാണിയുടെ ഗുണമാണ്. ഞാൻ തല്ലുകൂടാൻ ചെന്നാലും അവൾ അനങ്ങാതിരിക്കും. എന്റെ സിനിമകളൊക്കെ കണ്ട് അഭിപ്രായം പറയും. പക്വത ആവശ്യത്തിന്. എന്റെ കലബില സംസാരമൊക്കെ കേൾക്കുമ്പോൾ അല്പം പക്വത കുറവാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. എന്റെ അഭിപ്രായത്തിൽ പക്വത ആവേക്ഷവുമാണ്. ഒരാൾ വ്യത്യസ്ത സാഹചര്യങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നതാണ് പക്വത കൊണ്ട് അർത്ഥമാക്കുന്നത്. മിണ്ടാതെ ഗൗരവത്തോടെ ഇരിക്കുന്നയാൾക്ക് പക്വതയുണ്ടാകണമെന്നില്ല. ഒരു തല്ല് നടക്കുമ്പോൾ അവിടെ പോയി പ്രശ്നം വഷളാക്കുന്നവർക്ക് പക്വത കാണില്ല. ആ സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രധാനം. സമൂഹം പക്വതയുള്ള ഒരാൾക്ക് ആവശ്യമുണ്ടെന്ന് കരുതുന്ന ബാഹ്യ ലക്ഷണങ്ങൾ എനിക്കില്ല. പക്ഷെ എന്ത് സാഹചര്യവും നന്നായി നേരിടാൻ കഴിയുന്നയാളാണ് ഞാൻ. യാത്രകളാണ് ജീവൻ. കോളേജ് കഴിഞ്ഞ സമയത്താണ് ബാങ്ക് ജോലി കിട്ടുന്നത്. അതുകൊണ്ട് വെറുതെ നിൽക്കാൻ സമയമുണ്ടായിരുന്നില്ല. ചിലപ്പോൾ അഭിനയിച്ചും ബാങ്കിലെ ജോലികൾ ചെയ്തും മതിയാകും. അപ്പോൾ എവിടേക്കെങ്കിലും യാത്ര പോകും. കാരണം യാത്രകൾ എനിക്ക് ജീവനാണ്. പറ്റിയ കുറെ കൂട്ടുകാരുമുണ്ട്. ഞങ്ങൾ ബാംഗ്ലൂരേക്കൊക്കെ ഇടയ്ക്കിടെ പോകാറുണ്ട്. ഈ അടുത്ത സമയത്ത് ഹംപിയിൽ പോയിരുന്നു. വീണ്ടും ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ കല്യാണമാണ്. അതിനു മുമ്പ് ഒരു ബാച്ചിലേഴ്സ് ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. പല സ്ഥലങ്ങളും പരിഗണനയിലുണ്ട്. സ്വപ്നം കാണുന്ന ബിസിനസ്. ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോഴൊക്കെ ബാങ്കിൽ പോകാറുണ്ട്. ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ലീവ് എടുക്കും. അഭിനയത്തിന് ബാങ്ക് എല്ലാ പിന്തുണയും നൽകുന്നുണ്ട്. ഒരാൾക്ക് അയാളുടെ സർവീസിനിടയ്ക്ക് ഇത്ര ലീവ് എടുക്കാമെന്നുണ്ട്. അത് അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി 150 ലീവൊക്കെ ബാക്കിയുണ്ടെന്നാണ് തോന്നുന്നത്. ബാങ്കിൽ ഇത്രയും കാലം ജോലി ചെയ്യുമെന്ന് കരുതിയിട്ടേയില്ല. പക്ഷെ എന്തോ അതിനോടൊരു ഇഷ്ടം തോന്നി. സിനിമയോടും ആ ഇഷ്ടമുണ്ട്. പക്ഷേ യഥാർത്ഥ ലക്ഷ്യം ബിസിനസ്സാണ്. ഫാഷൻ ഡിസൈനിങ്ങിൽ നല്ല അഭിരുചിയുണ്ട്. എന്റെ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഡിസൈൻ ചെയ്ത് തുന്നാൻ കൊടുക്കും. അതുകൊണ്ട് ടെക്സ്റ്റൈലുമായി ബന്ധപ്പെട്ട ബിസിനസ് ആയിരിക്കും ചെയ്യുന്നത്. ഇഷ്ടനായകന്മാർ. അങ്കമാലി ഡയറീസിലെ ആന്റണി വർഗീസിന്റെ കൂടെ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആന്റണിയുടെ ആ റൊമാൻസ് എനിക്ക് ഇഷ്ടമായി. സ്വന്തമായൊരു സ്റ്റൈലുണ്ട്. ചില നടന്മാർക്ക് മാത്രമേ അങ്ങനെ ഒരു സ്റ്റൈൽ കാണൂ. ലാലേട്ടനൊക്കെ അങ്ങനെയല്ലേ. ഏത് കഥാപാത്രമായാലും തോളിന്റെ ഒരു ചരിവും ചില ആക്ഷനുകളും ഒക്കെ കാണുമല്ലോ. ലാലേട്ടനെ പോലെ വേറൊരാളില്ല. പിന്നെ ഫഹദിന്റെയും ധനുഷിന്റെയും ഒക്കെ കൂടെ അഭിനയിക്കണമെന്നുണ്ട്. വിവാഹം വൈകില്ല. വിവാഹം ഒരു കൊല്ലത്തിനുള്ളിൽ വേണമെന്നാണ് ആഗ്രഹം. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കാറില്ല. വരുന്നത് പോലെ വരട്ടെ. നമുക്ക് പറ്റിയ ഒരാളെ കാണുമ്പോൾ ഇയാളെ കല്യാണം കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്ന് തോന്നില്ലേ? അങ്ങനെ ഒരാളെ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായും അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും.